ആചാര്യനായ അഴീക്കോട് മാഷ്, എന്റെ ആദരണീയ സ്നേഹിതനായ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര, ഡോക്ടർ സി ജെ റോയിസ, പോൾ മണലി, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഏറ്റവും പുറകിലത്തെ പേജ് നോക്കിയാൽ അവിടെ ഒരു ചിത്രവും ഒരു വാർത്തയുമുണ്ട്. ജനീവയിൽ ആൽപ്സ് പർവ്വതത്തിന്റെ കീഴിൽ, അതായത് സ്വിറ്റ്സർലൻഡിനും ഫ്രാൻസിനും ഇടയ്ക്കുള്ള സ്ഥലത്ത്, അതിരിൽ ഒരു വലിയ സംഭവം കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ മുഖം ഒരു ലാർജ് ഹേഡ്രോൺ കൊലൈഡർ എന്ന് പറയുന്ന കണികകൾ പാർട്ടിക്കിൾസിനെ കൊലൈഡ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. പ്രകാശത്തിന്റെ വേഗതയിൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ്. പ്രോട്ടോൺ പാർട്ടിക്കിൾസ് ഏതാണ്ട് 27 കിലോമീറ്റർ ദൂരമുള്ള ഒരു റിങ്ങിലൂടെ -271°C, അതായത് ആബ്സല്യൂട്ട് സീറോയാണ്. ആ ടെമ്പറേച്ചറിൽ ഈ പ്രോട്ടോൺ കൊലൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ഇതിന്റെ ചെലവ് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എന്തിനാണ് ഈ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടായ നിമിഷത്തിൽ എന്തായിരുന്നു അവന്റെ അവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇന്ന് നമ്മുടെ പ്രധാന ചിന്താ വിഷയമായിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചിന്ത യഥാർത്ഥത്തിൽ ഇതിനോട് വളരെ ബന്ധപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ ശ്രമവും ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചും അതിന്റെ അവസാനത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ്. ഇത് സാധാരണഗതിയിൽ മതപരമായ ഒരു വിഷയമായിട്ട് വേണമെങ്കിൽ എടുക്കാം. സൃഷ്ടിയുടെ ആരംഭവും അവസാനവും ഫിസിക്സിലും അതുതന്നെയാണ് വിഷയം. പക്ഷേ അതിന്റെ അന്വേഷണ രീതികൾ വേറെയാണ് എന്ന് മാത്രം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ആർക്കും പ്രത്യേകിച്ച് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വാടിയ ചേമ്പ് തണ്ട് പോലെ വീൽചെയറിൽ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചലിക്കുന്ന അവയവങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഐസക് ന്യൂട്ടനും മറ്റും അലങ്കരിച്ചിരുന്ന ലുക്കേഷൻ ചെയർ ഓഫ് മാത്തമാറ്റിക്സിലെ പ്രൊഫസറാണ്. അദ്ദേഹം തമാശയായിട്ട് പറയും, ഈ കസേരയിൽ പണ്ട് ഐസക് ന്യൂട്ടൻ ഇരുന്നിരുന്നതാണ്, പക്ഷെ അന്ന് ഈ കസേരയ്ക്ക് മോട്ടോർ പിടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയും. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കേബിളുകളും കമ്പ്യൂട്ടറും എല്ലാം ചുറ്റിപ്പണിയുന്ന ഒരു കസേരയിലാണ് അദ്ദേഹം ഇങ്ങനെ വാടി തളർന്ന് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പടം ഇവിടെ നിന്ന് കാണിക്കാം. എല്ലാം കണ്ടിട്ടുള്ളതാണ്. അത് ലൈറ്റൊന്ന് ഓഫ് ചെയ്യേണ്ടി വരും. പ്രത്യേകമായ മോട്ടോർ ന്യൂറോൺ അസുഖം മൂലം അനേക വർഷങ്ങളായിട്ട് ഈ അവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത്. ഓക്സ്ഫോർഡ് പട്ടണത്തിൽ ജനിച്ചു വളർന്നയാളാണ്. 1942 അദ്ദേഹം ജനിക്കുന്നത്. സ്കൂളിൽ വെച്ച് അത്ര വലിയ മാർക്കൊന്നും കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിങ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ കയ്യക്ഷരം തീരെ മോശമായിരുന്നു. പിന്നെ ഒരു കാര്യത്തിനും ഒരു ചിട്ടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുതരം ഉഴപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, ഏതാണ്ട് ദിവസം 1 മണിക്കൂർ കഷ്ടിച്ച് അദ്ദേഹം വായിക്കുമായിരുന്നുള്ളൂ. അവിടെയും ഉഴപ്പായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ അവസ്ഥയിലായി കഴിഞ്ഞാണെന്നാണ് പറയുന്നത്. സർവാംഗം തളർന്ന് ശബ്ദശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം ഇട്ടിരിക്കുന്ന പലർക്കും ഒരു പക്ഷേ പരിചയം കാണും. ആ പുസ്തകമാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. വളരെ ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകം മിക്കവാറും ആളുകൾ മുഴുവൻ വായിച്ചു കാണുകയില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്ത് എ ബ്രീഫർ ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം കൂടി അദ്ദേഹം എഴുതി. പക്ഷേ ഈ പുസ്തകത്തിന്റെ സർക്കുലേഷൻ ഒരു കോടിയാണ്, 40 ഭാഷകളിലായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടു, ഒരു കോടിയാണ് ഇപ്പോഴത്തെ അതിന്റെ കണക്ക്. അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ആ വിഷയം എടുത്തതിന്റെ കാരണം അതാണ്. അദ്ദേഹത്തിന്റെ ഒരു 6-7 പുസ്തകങ്ങളുണ്ട് എന്റെ കയ്യിലുണ്ട്. അത് എല്ലാം തന്നെ ശാസ്ത്രജ്ഞനല്ലാത്ത ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടി എഴുതുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് ആളുകളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തണം. എനിക്ക് തോന്നുന്ന ഒരു കാരണം ഈ ഭാഷയ്ക്ക് ഉപാധിയായിട്ടുള്ള ശരീരത്തിന്റെ ചലനങ്ങളും ശബ്ദവും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടത് കൊണ്ട് വലിയ ഒരു അഭിനിവേശമാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കണം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഐൻസ്റ്റൈന് ശേഷം ജനിച്ച ഏറ്റവും പ്രശസ്തനായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ, തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ശാരീരിക അവസ്ഥയും ഇപ്പോഴുള്ള ഗ്ലാമറിന് കാരണമായിരിക്കാമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക ഗവേഷണത്തിന്റെ സാങ്കേതികമായ സങ്കീർണത മനസ്സിലാക്കണമെന്ന് തീർച്ചയായും അതേ തലത്തിലുള്ള വിദഗ്ധന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ജിജ്ഞാസുക്കളായ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ ചർച്ച നമ്മൾ നടത്തുന്നത്. 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ അവസാനം ഇതിന്റെ ദാർശനിക തലം എന്താണ് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം. കാരണം അദ്ദേഹം ഒരു ദാർശനികനാണ്. ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന്റെ ദാർശനികമായ ഉൾക്കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ കൂടുതൽ പേരും അറിയുന്നത് എ തിയറി ഓഫ് എവരിത്തിങ് എന്ന് പറയുന്ന ശാസ്ത്ര സങ്കല്പത്തോട് ചേർത്താണ്. ഹോക്കിങ്ങിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എ തിയറി ഓഫ് എവരിത്തിങ്, അതായത് സർവസ്പർശിയായ ഒരു സിദ്ധാന്തം. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതായിരിക്കണം, പ്രപഞ്ചത്തിന്റെ നാനാവശങ്ങളെയും വിശദമാക്കുന്നതായിരിക്കണം, അതിന്റെ ലാളിത്യവും സാർവജനീനതയും കൊണ്ട് അതെല്ലാവർക്കും സ്വീകാര്യവുമായിരിക്കണം. ഇതാണ് തിയറി ഓഫ് എവരിത്തിങ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു കണ്ടുപിടുത്തമല്ല. തിയറി ഓഫ് എവരിത്തിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന ധാരാളം ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴുണ്ട്. ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ കോപ്പർണിക്കസിന്റെ കാലം മുതൽ ഈ ശാസ്ത്രത്തിന്റെ പ്രമുഖമായ ആശയങ്ങൾ ഒരു പരമ്പരയായിട്ട് വരുന്നുണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ. അപ്പൊ പ്രകൃതിയുടെ നിയമങ്ങൾ ഒന്നൊന്നായിട്ട് അവരെ അനാവരണം ചെയ്യുകയാണ്. അതിൽ മൗലികമായ ചിന്തകൾ നൽകിയ ആളുകളാണ് കോപ്പർണിക്കസും ഗലീലിയോയും കെപ്ലറും ന്യൂട്ടനും ഐൻസ്റ്റൈനുമൊക്കെ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് ജയൻസ് എന്നാണ്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ജീവചരിത്രവും അവരുടെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക ശാസ്ത്രീയ സംഭാവനകളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ടൈറ്റില് നിങ്ങൾക്ക് നിങ്ങൾക്കും പരിചയം കാണും. ഐൻസ്റ്റൈന്റെ തന്നെ വാചകമാണ്, വി ആർ സ്റ്റാൻഡിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്. ഏതെങ്കിലും ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ഒരു സംഭാവന നൽകുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മൗലികമായ സംഭാവനയെന്ന് നാം വിശേഷിപ്പിക്കുന്നെങ്കിലും അങ്ങനെയല്ല. അനേകം ആളുകളുടെ മുൻ സംഭാവനകളുടെ മേലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാൻഡിംഗ് ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് ജയൻസ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. അപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെയും ശാസ്ത്രീയ സംഭാവനകൾക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ പൂർവ്വസൂരികളുടെ പ്രയത്നത്തിന്മേലാണ് അദ്ദേഹവും പണിതുയർത്തുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എന്നാൽ ഈ തിയറി ഓഫ് എവരിത്തിങ്ങിൽ ഭാഗികമായി ഇതുവരെ നമുക്ക് ലഭിച്ച സിദ്ധാന്തങ്ങളെയെല്ലാം സമ്പൂർണമായിട്ട് ഒന്ന് സമാഹരിക്കുക, സമന്വയിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ കംപ്ലീറ്റ് കൺസിസ്റ്റന്റ് ആൻഡ് യൂണിഫൈഡ് തിയറി ഓഫ് ഫിസിക്കൽ ഇന്ററാക്ഷൻസ് ദാറ്റ് വുഡ് ഡിസ്ക്രൈബ് ഓൾ പോസിബിൾ റിസർവേഷൻസ്. 20-ാം നൂറ്റാണ്ടിലുണ്ടായ രണ്ട് ഏറ്റവും നിർണായകങ്ങളായ സിദ്ധാന്തങ്ങളാണ് ക്വാണ്ടം തിയറിയും ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഒന്ന് നമ്മുടെ സ്ഥൂലപ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ കേന്ദ്രമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രധാന സംഘാടക ശക്തിയായിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചും പറയുന്നതാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം എങ്ങനെയാണ് ഇങ്ങനെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത്, ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കാം. മറ്റേ വശം സൂക്ഷ്മ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ്. ഈ ദ്രവ്യപ്രപഞ്ചത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് കാണുന്നതെന്ന്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു കളിപ്പാട്ടം കാണിക്കുന്നുണ്ട്. കളിപ്പാട്ടം യാദൃശ്യമായിട്ട് എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനതൊന്ന് കാണിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇത് റഷ്യക്കാരുടെ കളിപ്പാട്ടമാണ്. ഇതിന് അവർ പറയുന്നത് മത്രിയോഷ്ക എന്ന് പറയും. ഇത് ഇങ്ങനെ തുറന്നു തുറന്നു പോകാം. ഇതിന്റെ അകത്തൊരെണ്ണം ഉണ്ട്, ഇത് തുറന്നാൽ അതിന്റെ അകത്തൊരെണ്ണം വരും. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോവുക. ഇതിന്റെ അകത്തൊരെണ്ണം ഇരിക്കുന്നു, അകത്ത് ഇരിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ പോവുക. ഇത് റഷ്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡോളാണ്. ഇതിന്റെ ഒരു പടാതരം കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഓരോ അമ്മമാരാണ്. ഈ വലിയ ഏറ്റവും പുറത്തെ അമ്മയ്ക്കകത്ത് ഒരമ്മ, അതിന്റെ അകത്ത് വേറൊരമ്മ. അങ്ങനെ എത്രമാത്രം അമ്മമാരിലേക്ക് നമുക്ക് ആഴത്തിൽ പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ വലിയ ഡോൾസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ രൂപവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഓരോ സിദ്ധാന്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. താഴേക്ക് വരുംതോറും ഏറ്റവും സൂക്ഷ്മമായ പ്രപഞ്ച മാതൃകയുടെ അന്വേഷണമാണ്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല, അത് വീണ്ടും കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് സൂക്ഷ്മതരമായ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ സ്ഥൂല പ്രപഞ്ചത്തിനും. സ്ഥൂല പ്രപഞ്ചത്തിൽ ഇതുവരെ നമുക്ക് ലഭ്യമല്ലാത്ത നക്ഷത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രകാശം ഇതുവരെ എത്തിയിട്ടില്ലാത്ത നക്ഷത്ര സമൂഹങ്ങളുണ്ടെന്ന് ആണ് പറയുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് അതിരുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകും തോറും ഇതുപോലെ അത് അകന്നകന്ന് പോവുകയാണ്. അകത്തേക്ക് ഇറങ്ങും തോറും ഇതുപോലെ തന്നെ അതിസൂക്ഷ്മമായി നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. അവരുടെ ഒരു സങ്കല്പം ഈ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ കണികകളോ അല്ലെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മമായ ഉപകണികകളോ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതേ നിയമമായിരിക്കും സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അതിരുകളിലും ഉണ്ടാകുന്നു എന്നൊരു സങ്കല്പം ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. അപ്പൊ ഈ 20-ാം നൂറ്റാണ്ടിലെ ഈ രണ്ട് സിദ്ധാന്തങ്ങളും ക്വാണ്ടം തിയറിയും അതുപോലെ റിലേറ്റിവിറ്റി തിയറിയും തമ്മിൽ സംയോജിപ്പിക്കാനുള്ള ശ്രമം ധാരാളം പേര് നടത്തുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെയും പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്ന് അദ്ദേഹം തമ്മിൽ സംയോജിപ്പിക്കാനാണ്. പക്ഷേ അതിസൂക്ഷ്മമായ തലത്തിൽ ശാസ്ത്രത്തിന്റെ പ്രിഡിക്റ്റബിലിറ്റി, ശാസ്ത്രത്തിന്റെ പ്രവചന ക്ഷമത ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രയാസമായിട്ട് കാണുന്നത്. കാരണം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അളക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ പ്രവചിക്കാനുള്ള കഴിവ്, എബിലിറ്റി ടു മെഷർ ആൻഡ് എബിലിറ്റി ടു പ്രിഡിക്റ്റ്. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ ആകുന്നതാണ് അതിസൂക്ഷ്മതലത്തിൽ. അതുപോലെ തന്നെ വളരെ വളരെ ബൃഹത്തായ പ്രപഞ്ചത്തിന്റെ അതിരുകളിലും അല്ലെങ്കിൽ അതിരില്ലായ്മയിലും ഈ കഴിവ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ശാസ്ത്രത്തിന്റെ ഈ കഴിവ്. നമുക്ക് സാധാരണ സ്കൂൾ ഫിസിക്സിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന 4 ബലങ്ങളുണ്ട്, അടിസ്ഥാനപരമായ ഫോഴ്സസ് ഉണ്ട്. മാഗ്നറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം, പിന്നെ പരമാണുവിന്റെ അകത്തുള്ള 2 ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ട്, വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും. ഈ 4 ബലങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്. അപ്പൊ ഈ ബലങ്ങളുടെ സമ്മേളനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇദ്ദേഹവും ഗവേഷണം ഒത്തിരി നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഒരു സമസ്ത സിദ്ധാന്തം, തിയറി ഓഫ് എവരിത്തിങ് രൂപപ്പെടുകയുള്ളൂ. പക്ഷേ അദ്ദേഹം ആദ്യകാലത്ത് വളരെ ആവേശത്തോടുകൂടി അതിനെക്കുറിച്ച് പറയുമായിരുന്നെങ്കിലും ഇപ്പോഴദ്ദേഹം അടുത്ത കാലത്ത് എഴുതുന്ന രചനകളിൽ അത്രയും ആവേശം അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ സകല ബലങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ച് ഒരു തിയറി ഓഫ് എവറിത്തിങ് രൂപപ്പെടുത്തിയാലും മനുഷ്യന്റെ സ്വഭാവത്തെ പ്രവചിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പം ഇതിന്റെ കേന്ദ്രത്തിൽ ഒരു മനുഷ്യനുണ്ട്, കേന്ദ്രത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞയോ ഉണ്ട്. അവരുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ പ്രവചന ശേഷി കടന്നു ചെല്ലുന്നില്ല. അതുകൊണ്ട് ആ തിയറി അപൂർണമാണ്. ആ തിയറി കൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ ഒരു സമസ്ത സിദ്ധാന്തം രൂപപ്പെടുത്താൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം തമോ ഗർത്തങ്ങളെ കുറിച്ചുള്ളതാണ്, ബ്ലാക്ക് ഹോൾസ്. അത് നമ്മുടെ ആളുകൾക്കൊക്കെ അറിയാം, കാരണം എപ്പോഴും പത്രങ്ങളിലും മാസികകളിലുമൊക്കെ വരുന്ന ഒരു ഒരു വിഷയമാണ്. പക്ഷെ ഇതുവരെയും മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കും അളവുകോലുകൾക്കും പൂർണ്ണമായിട്ട് വഴങ്ങാത്ത അത്ഭുത പ്രതിഭാസമാണ് തമോ ഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡിലെ പ്രൊഫസറായിരുന്ന റോജർ പെൻറോസുമായിട്ട് ചേർന്ന് ഹോക്കിംഗ് നടത്തിയ സൈദ്ധാന്തിക അന്വേഷണങ്ങൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ളത് വളരെ പ്രസിദ്ധമാണ്. നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഈ നക്ഷത്രങ്ങൾ മരിക്കുന്നുണ്ട്. ഒരു നക്ഷത്രം സൂര്യനെ പോലുള്ള അല്ലെങ്കിൽ സൂര്യനേക്കാൾ അനേക മടങ്ങ് വലിപ്പമുള്ള ഒരു നക്ഷത്രം ഇല്ലാതാകുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ദ്രവ്യവും ഊർജവും പെട്ടെന്ന് ഒരു വളരെ ചെറിയ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയാണ്. ഈ ചുരുക്കം സംഭവിക്കുമ്പോൾ അതിശക്തമായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിന് ചുറ്റും ഉണ്ടാകും. ഈ ഗ്രാവിറ്റേഷനിൽ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രകാശത്തിന് പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് സ്പേസിന്റെ ചില പ്രദേശങ്ങളിൽ, ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിസ്തൃതമായ ഒരു പ്രദേശമായിരിക്കും, പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ബ്ലാക്ക് ഹോൾസ് രൂപപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഇൻഫർമേഷനും ഒരു വിവരവും പുറത്തേക്ക് വരുന്നില്ല. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്. ഒരു റേഡിയേഷനും പുറത്തേക്ക് വരാത്തത് കൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. എന്നാൽ അതിന്റെ അതിർത്തികളിൽ, ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്ന അതിന്റെ അതിർത്തികളിൽ നടക്കുന്ന ചില സംഭവങ്ങളിൽ നിന്ന് ഇതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പലതിനെയും അകത്തേക്ക് വലിച്ചെടുക്കാൻ ശക്തിയുള്ള ഒന്നാണ്. ഉദാഹരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറിയാലും ഒരുപക്ഷെ ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും അപ്പോഴും ഇങ്ങനെ പരിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിലൊന്നും കാണുകയുമില്ല. നമുക്ക് ആർക്കും ഒന്നും ഉള്ളിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ പുറമെ ഇങ്ങനെ പരിഭ്രമണം നടക്കും. അപ്പൊ അകത്തെ ആ ശക്തി കൊണ്ടാണ് ഇതിങ്ങനെ ചുറ്റുപാടും കറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള അല്പമറിവ് ഇപ്പോൾ ശാസ്ത്രത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു നിഗമനം അദ്ദേഹം നടത്തുന്നത് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അത്ര ബ്ലാക്ക് അല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു തരം റേഡിയേഷൻ ഉണ്ട്, ചൂട് വികിരണം ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ചൂട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള തണുപ്പാണ്. അതായത് -273°C. അത് കേവല പൂജ്യത്തിനടുത്താണ്, അബ്സല്യൂട്ട് സീറോയ്ക്ക് അടുത്താണ്. അതിന്റെ ആ ലെവലിലുള്ള ഊഷ്മാവിന്റെ 10 ലക്ഷത്തിൽ ഒരംശമാണ് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള റേഡിയേഷൻ ചില ബ്ലാക്ക് ഹോളുകളിൽ നിന്നുള്ളത് കൊണ്ട് ബ്ലാക്ക് ഹോളുകൾ തീർത്തും ബ്ലാക്ക് അല്ല. അതിന് ജീവനുണ്ട്, അതിന്റെ പുറത്തേക്ക് വികിരണം ഉണ്ടാകുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ അത് ഇവാപറേറ്റ് ചെയ്തു പോകും എന്നുവരെയാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം. ഇതിനോട് ചേർന്ന് വരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സിംഗുലാരിറ്റി എന്നുള്ളത്. സിംഗുലാരിറ്റി എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാനായിട്ട് പ്രയാസമാണ്. സിംഗുലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്ലാക്ക് ഹോളുകളിൽ സമയം എന്ന സങ്കല്പം പൂർണ്ണമായിട്ട് അസ്തമിക്കും. സ്പേസിന്റെ കുറെ കൂടെ കണ്ടേക്കാം, പക്ഷേ സമയം എന്നുള്ള സങ്കല്പം പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. നമുക്ക് സാധാരണ കേട്ടും വായിച്ചുമൊക്കെ പരിചയമുള്ളതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ആദി മഹാ വിസ്ഫോടനം, പ്രപഞ്ചത്തിന്റെ ആരംഭം ഒരു ഒരു ബിന്ദുവിൽ നിന്നാണ്. അത് വളരെ പെട്ടെന്ന് വിസ്ഫോടനം മൂലം ഈ പ്രപഞ്ചം വികസിക്കുകയാണ്. ഇൻഫ്ലേഷണറി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് വളരെ ചെറിയ ഒരു ഒരു സമയത്തിന്റെ ഒരു ഒരു കാലയളവിൽ വളരെ വിപുലമായ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ അത് ഉണ്ടാകുന്ന പോയിന്റിനാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അവിടെ സ്പേസ് എന്ന് പറയുന്നു, ടൈം എന്ന് പറയുന്നു, മിക്കവാറും ഇല്ലാത്തൊരവസ്ഥയെ അവസ്ഥയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ചു വരുന്ന പ്രപഞ്ചം പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ചുരുങ്ങിത്തുടങ്ങും. അത് ചുരുങ്ങി ചുരുങ്ങി നമ്മൾ ആദ്യം ബിഗ് ബാങ് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ ബിഗ് ക്രഞ്ച് എന്നാണ് അവർ പറയുന്നത്. അപ്പം ചുരുങ്ങി ചുരുങ്ങിയിട്ട് ഒരു ഒരു അന്ത്യ മഹാസങ്കോചത്തിലേക്ക് അത് വരികയാണ്. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചം ഈ ആദി മഹാവിസ്ഫോടനത്തിനും ഈ അന്ത്യ മഹാസങ്കോചത്തിനും ഇടയ്ക്കുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനെയാണ് നമ്മുടെ ചരിത്രമെന്ന് പ്രപഞ്ചത്തിന്റെ ചരിത്രമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മതദർശനങ്ങളുടെ ഭാഷയുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു ഭാഷയാണ്. നിങ്ങൾക്കറിയാം ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ കുറിച്ച് നമ്മുടെ ഭാരതീയ ദർശനത്തിൽ പറയുന്നുണ്ട്. സൃഷ്ടിയും ചരിത്രവും ലോക അവസാനവും എന്ന് യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാമ്യം ഭാഷയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടുതൽ അതിൽ നിന്ന് വേദശാസ്ത്രമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാണ്. പക്ഷേ ഈ ഭാഷയിൽ ഈ സാമ്യമുണ്ട്, നമ്മുടെ സങ്കല്പത്തിൽ ആ സാമ്യം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ ഒരു സിംഗുലാരിറ്റിയിൽ തുടങ്ങുന്നു, വേറൊരു സിംഗുലാരിറ്റിയിൽ അവസാനിക്കുന്നു. അപ്പം സിംഗുലാരിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ഐൻസ്റ്റൈന്റെ തിയറി ഒന്നും അവിടെ നിൽക്കുകയില്ല. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സമയം സ്പേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നിലനിൽക്കുകയില്ല. നമ്മൾ മലയാളത്തിൽ ഈ സ്ഥലകാലങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫിസിക്സിന്റെ നിയമം അനുസരിച്ച് തെറ്റാണ്. സ്ഥലകാലം എന്ന് തന്നെയാണ് പറയുന്നത്. സ്പേസ് ടൈം എന്ന് നേരത്തെ ഒക്കെ ഒരു ഹൈഫൻ ഇട്ട് എഴുതി, സ്പേസ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ടൈം എന്ന് എഴുതുമായിരുന്നു. ഇപ്പം ഹൈഫൻ പോലും ഇടുന്നില്ല. ഇപ്പൊ സ്പേസ് ടൈം എന്ന് തന്നെ ഒരുമിച്ച് ഒറ്റ വാക്കായിട്ട് ഏകവചനത്തിലാണ് പറയുന്നത്. ഈ ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി സിദ്ധാന്തമനുസരിച്ച് സ്പേസ് ടൈമിന് വളവും ചെരിവും ഒക്കെ ഉണ്ടാകാം. ഒരു നല്ല ഉദാഹരണമാണ് നേരെ പിടിച്ചിരിക്കുന്ന ഒരു വലയിലേക്ക് ഒരു ഇരുമ്പുണ്ട എടുത്ത് ഇടുക. അതിവിടെ ഇതൊരു ഒരു ഒരു പടമാണ്. ഒന്നുകൂടി കണ്ടിറങ്ങാം. ഇത് ഇത് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ തക്ക വിധത്തിലുള്ള ഒരു ഒരു ചിത്രമാണ്. നമുക്ക് അറിയാവുന്ന ഒരു വലയിലേക്കോ ഒരു വിരിച്ചിരിക്കുന്ന ഒരു ഷീറ്റിലേക്കോ ബലമുള്ള ഒരു ഒരു ഘനമുള്ള ഒരു സാധനം എടുത്തിട്ടാൽ അതിന്റെ വളവുണ്ടാകും. പിന്നെ നമ്മൾ ഏതെങ്കിലും ചെറിയ ബോളുകളൊക്കെ അതിലേക്കിട്ടാൽ അതെല്ലാം ഉരുളുന്നത് ഈ വളവിലൂടെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്പേസ് ടൈം കർവച്ചർ സ്ഥലകാലത്തിന് വളവുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം അതിനെ കടന്നു പോകുന്ന പ്രകാശത്തെ അത് ബെൻഡ് ചെയ്യുന്നു. പ്രകാശത്തിന്റെ ഈ വളവ് കൊണ്ടാണ് ഇത് സ്പേസ് ടൈമിന് കർവച്ചർ ഉണ്ട് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ സ്പേസിലുള്ള ദ്രവ്യത്തിന്റെ മാസാണ്. ആ ദ്രവ്യത്തിന്റെ മാസും അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഗ്രാവിറ്റേഷനും കൊണ്ടാണ് സ്പേസ് ടൈമിനെ വളവുണ്ടാക്കി. നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമുള്ള ഒന്നാണെങ്കിൽ ഇതുപോലുള്ള ചിത്രങ്ങളിലൂടെ നമുക്ക് കുറച്ചൊക്കെ അത് മനസ്സിലാകും. അപ്പോ സ്ഥലകാലത്തിന് ഈ വളവും ചെരിവും ചുളിവുകളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഹോക്കിങ് സ്വീകരിച്ചിരിക്കുന്ന ഒരു തത്വമാണ്, അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തത്വമാണ്. അതുപോലെ തന്നെ ഈ സിംഗുലാരിറ്റി, ഒരു നക്ഷത്രം മരിക്കുമ്പോൾ സിംഗുലാരിറ്റി ഉണ്ടാകുന്നത് പോലെ തന്നെ സ്ഥലകാലങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ തന്നെ അസ്തമിക്കുന്നു. അതാണ് അതിന്റെ ഒരു വലിയ പ്രത്യേകത. നമ്മൾ ബിഗ് ബാങ്ങിന്റെ കാര്യം പറയുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലും എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ തന്നെ ഇതുപോലെയുള്ള ഈ സ്ഥലകാലത്തിന്റെ അസ്തമനം ഉണ്ടാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു നക്ഷത്രം, നമ്മുടെ സൂര്യൻ ഇപ്പോഴേ മരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടുകയും ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലകാല ശൂന്യത ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ ഇത് പ്രാദേശികമായിട്ട് ഉണ്ടാകുന്ന ഒരു 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 പ്രതിഭാസമാണ് എന്ന് പറയുന്നത്. ഇപ്പം മനഃശാസ്ത്ര നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുമല്ലോ. എന്റെ ബോധം ആരംഭിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം എന്നെ സംബന്ധിച്ച് പ്രപഞ്ചം ഉണ്ടാ തുടങ്ങുന്നത്. എന്റെ ബോധം അവസാനിക്കുമ്പോൾ പ്രപഞ്ചവും ഇല്ലാതായി. ദാർശനിക ഭാഷയിൽ സോളിപ്സിസം എന്ന് പറയാറുണ്ട്. ഭാഗ്യവശാൽ അതാരും അങ്ങനെ ഊന്നിയധികം പറയില്ല, കാരണം മറ്റുള്ള ആളുകൾ ലോകത്തിലുണ്ട്, അവരുടെ ബോധവും ഉള്ളതുകൊണ്ട് എന്റെ ബോധത്തിൽ മാത്രമല്ല കാര്യങ്ങൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെയാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, പ്രപഞ്ചത്തിന് അതിരുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യവും സാധാരണക്കാരായ ആളുകൾക്കെല്ലാം വളരെ താല്പര്യമുള്ള ഒരു ഒരു വിഷയമാണ്. അപ്പോ ആദി മഹാസ്ഫോടനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രപഞ്ചം പിന്നെ ഒരു മഹാസങ്കോചത്തിലേക്ക് കൂപ്പ് കുത്തുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ ഈ ഫൈനൈറ്റ് നേച്ചർ, അതിന്റെ ശാന്ത സ്വഭാവവും അതിന്റെ പരിമിതിയുള്ള സ്വഭാവം കാണിക്കുന്ന ഒന്നാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത് അവസാനിച്ചു കഴിഞ്ഞിട്ട് ആ സിംഗുലാരിറ്റിയിൽ നിന്ന് വേറൊരു പ്രപഞ്ചം ആരംഭിക്കുകയാണെങ്കിൽ, വേറൊരു ബിഗ് ബാങ് ആരംഭിക്കുകയാണെങ്കിൽ അത് ചിന്തിക്കാവുന്നതാണ്. അതും അവസാനിക്കുന്നു, അവിടുന്ന് വീണ്ടും ആരംഭിക്കുന്നു. ഇപ്പോ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നു, അവിടെ വീണ്ടും അത് ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഒരു ശൃംഖല, ഉദയാസ്തമയങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാകും. നമ്മുടെ ഭാരതീയ ചിന്തയിൽ മഹായുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മഹായുഗങ്ങൾ തുടങ്ങി പിന്നെ അവസാനിക്കുന്നു, അവിടെ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ല, വീണ്ടും ഒരു യുഗം ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഈ യുഗങ്ങളുടെ പരമ്പര പോലെ പ്രപഞ്ചത്തിന്റെ ഒരു പരമ്പരയുണ്ടാകും. അപ്പൊ അവിടെ അത് ഫൈനൈറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല, ഒരു തലം വരെ ഫൈനൈറ്റ് ആണ്. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അത് ആരംഭിക്കുകയാണ്. ഇതിനാണ് സ്വിംഗിങ് യൂണിവേഴ്സ്, ആടുന്ന പ്രപഞ്ചം എന്നൊരു ഒരു ഒരു തിയറിയുണ്ട്. നമ്മുടെ കുട്ടികൾ ഊഞ്ഞാലാടുന്നത് പോലെ ഈ പ്രപഞ്ചം അതിന്റെ ആകത്തുകയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ആട്ടം കൊണ്ടാണ് അതിനെ എനർജി നഷ്ടപ്പെടുന്നതും എനർജി ഉണ്ടാകുന്നതും. അത് ഒരു വശത്ത് എനർജി നഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് എനർജി സൃഷ്ടിക്കപ്പെടുന്നു, അതുകൊണ്ട് പുതിയ പ്രപഞ്ചം വീണ്ടും ഉത്ഭൂതമാകുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോ ഹോക്കിങ്ങിന്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ഒരേ സമയം നമ്മൾ പറയേണ്ടി വരും. പ്രപഞ്ചത്തിന് അതിലുണ്ട്, യൂണിവേഴ്സ് ഈസ് ഫൈനൈറ്റ് എന്ന് അദ്ദേഹം പറയും ബിഗ് ബാങ് തിയറി അനുസരിച്ച്. മറുവശത്ത് പ്രപഞ്ചത്തിന് അതിരില്ല, ഇസ് എ നോ ബൗണ്ടറി സിറ്റുവേഷൻ എന്ന് അദ്ദേഹം പറയുന്നു. ഈ നോ ബൗണ്ടറി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ സംഭാവനയാണ്, നമുക്ക് മനസ്സിലാകുകയെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ. കാരണം നമ്മൾ സമയത്തെ കാണുന്നത്, കാലത്തെ കാണുന്നത് ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തേക്ക് നമ്മളൊരു രേഖ വരയ്ക്കുന്നു. അത് ഭൂതകാലം, പിന്നെ വർത്തമാനകാലം, പിന്നെ ഭാവികാലം, അങ്ങനെയാണ് നമ്മൾ ആ ഓർഡറിൽ കാണുന്നത്. എന്നാല് ഇദ്ദേഹം പറയുന്നു, അങ്ങനെ വരയ്ക്കുന്ന വരയുടെ കൂടെ ഇങ്ങനെ മുകളിൽ താഴേക്ക് ഒരു വര കൂടെ വരയ്ക്കാം. അതിന് അദ്ദേഹം പറയുന്നത് ഇമാജിനറി ടൈം എന്നാണ്. ഇമാജിനറി ടൈം നിങ്ങൾക്കാർക്കും മനസ്സിലാകുകയില്ല, പക്ഷെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അത് മനസ്സിലായേക്കും എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ ഇമാജിനറി ടൈമും ഈ സ്ഥലത്തിന്റെ മൂന്ന് മാനങ്ങളും ഒരുമിച്ച് ചേർത്തുള്ള ഒരു സങ്കല്പമാണ്. ഒരു ഉദാഹരണം അത് എടുക്കുന്നത് ഒരു ഒരു ഗോളം. ആ ഗോളം എവിടെയാണ് ആരംഭിക്കുന്നത്, അതിന്റെ പ്രതലം എടുക്കുക, അതിന്റെ സർഫസ് എടുക്കുക. അതിന്റെ സർഫസ് എടുത്താൽ അത് എവിടെയാണ് തുടക്കം, എവിടെയാണ് ഒടുക്കം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആണ്. അത് ആരംഭത്തിലേക്കും അവസാനത്തിലേക്കും ഒരിടത്തും പോകുന്നില്ല, ആരംഭവും അവസാനവും ഇല്ലാത്ത അതിന്റെ പ്രതലം. ആ കൂടെ ഈ നാലാമത്തെ ഡയമെൻഷൻ കൂടി എടുത്താൽ അതൊരു ഇൻഫിനിറ്റ് യൂണിവേഴ്സ് ആണ് എന്ന് അദ്ദേഹം പറയും. ഇത് വളരെ വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഗണിതത്തിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം ചിത്രം ഉപയോഗിക്കുന്നുണ്ട്, ആ ചിത്രങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം പ്രപഞ്ചത്തിന് അതിലുണ്ടെന്നും ഇല്ലെന്നും പ്രപഞ്ചം അനന്തമാണെന്നും ശാന്തമാണെന്നും ഒരേ സമയം അദ്ദേഹം പറയുന്നു. ഈ ഭാഷ പരസ്പര വിരുദ്ധമായ ഭാഷയാണെന്ന് നമ്മൾ പറഞ്ഞാലും ഫിസിക്സിൽ ഗണിതത്തിന്റെ ഉന്നത തലങ്ങളിൽ അത് സാധ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായിട്ട് ഈ ഒരു അമേരിക്കൻ ഫിസിസിസ്റ്റ് റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയുന്ന ഒരാളിന്റെ തത്വവും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഈ നിഗമനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഈ യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉണ്ടാക്കുന്നതിന് വേണ്ടി റിച്ചാർഡ് ഫെയ്ൻമാൻ പറയുന്നത്, നമ്മളൊരു ഒരു പാത എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഒരു ബിന്ദു ഇവിടെ നിന്ന് ഒരു ബിന്ദു, ഈ ബിന്ദുവിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളൊരു നേർരേഖ വരയ്ക്കും. അപ്പം ആ പാർട്ടിക്കിളിന് ഇവിടെ വരാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വഴി, ഷോർട്ട് കട്ട്. നമ്മളൊരു ഒരു നേർരേഖ വരയ്ക്കുന്നു. ഇത് നമ്മുടെ സാധാരണ ജ്യോമെട്രിയിൽ നമ്മൾ കാണും, നമ്മൾ ചെയ്യുന്നു അങ്ങനെയാണ്. ഇപ്പം എവിടെയെങ്കിലും ലോകത്തിൽ എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും ഈ ഷോർട്ട് കട്ട് പോകാൻ വലിയ താല്പര്യമാണ്. നല്ല വഴി, ഒരു ഒരു പ്ലോട്ടിലൂടെ, പ്ലോട്ടിന് ചുറ്റുപാടും നല്ല വഴിയുണ്ടെങ്കിലും നമ്മളെല്ലാവരും തന്നെ കഴിയുമെങ്കിൽ അതിന്റെ അകത്തൂടെ കട്ട് ചെയ്ത് പോകും, ഷോർട്ട് കട്ട് പോകും. അതുകൊണ്ടായി മനുഷ്യരുടെ പറമ്പുകളിലൂടെ ഒക്കെ പോവുകയും വഴിക്കുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് വഴി എപ്പോഴേ കാണും, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞതുപോലെ ആണ് നമ്മുടെ സാധാരണ ജ്യോമെട്രി. പക്ഷേ ഈ റിച്ചാർഡ് ഫെയ്ൻമാൻ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതലുള്ള ഈ പാർട്ടിക്കിൾസിന് എല്ലാം ഒരു വഴിയല്ല, അതിന് അനേകം വഴികളുണ്ട്. ഇതെല്ലാം പ്രോബബിലിറ്റീസ് ആണ്. നിരവധി നിരവധി വഴികളിലൂടെ ഒരേ സമയം സഞ്ചരിക്കാനുള്ള സാധ്യതയാണ്. ഓരോ വഴിയും ഒരു ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈ വഴികളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടണം അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ. സം ഓവർ ഹിസ്റ്ററീസ് എസ് യു എം, സം ഓവർ ഹിസ്റ്ററീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെ ഒരു നേർരേഖയിലൂടെ ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അനന്തമായ വഴികളിലൂടെയാണ് ഈ കണികകൾ സഞ്ചരിക്കുന്നത്. അത് സംഭാവ്യതയാണ്, അതുകൊണ്ട് അതെല്ലാം കൂടെ കണക്കിലെടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനാണ് ഈ ഇമാജിനറി ടൈം, ഇമാജിനറി നമ്പർ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഹോക്കിങ് വികസിപ്പിച്ചത്. അത് വെച്ച് നോക്കിയാൽ മാത്രമേ ഈ സം ഓവർ ഹിസ്റ്ററീസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അകത്തുള്ള ഒരു ദാർശനികമായ ഒരു ഒരു പ്രശ്നമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിലും പിന്നീട് അടുത്ത കാലത്ത് എഴുതിയ പുസ്തകങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും അതിലേക്ക് വരുന്നുണ്ട്. അതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നുള്ളത് ആ വാക്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാകും. ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്, മനുഷ്യന്റെ തത്വം, മനുഷ്യ തത്വം എന്നാണ്. അല്ലെങ്കിൽ മലയാളത്തിലെ തർജ്ജമ നോക്കിയാൽ അതിന്റെ അർത്ഥമനുസരിച്ച് മനുഷ്യ അനുകൂലതാവാദം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാവർക്കും ആ വാക്ക് ഇഷ്ടമില്ല. മറ്റു ചില ശാസ്ത്രജ്ഞന്മാര് ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലക്സിറ്റി, സങ്കീർണത തത്വം എന്നാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതായത് അത് വളരെ ലളിതമാണ്. ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുക. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ഇവിടുത്തെ ടെമ്പറേച്ചർ, ഇവിടുത്തെ ഈർപ്പം, ഇത് ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ആകത്തുകയിൽ ഇങ്ങനെ 1000-10000 ഘടകങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ സമഞ്ജസമായിട്ട് സമ്മേളിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ ഉള്ളത്. നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇത് നിരീക്ഷിക്കാനും സാധിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഈ ഘടകങ്ങളെല്ലാം കൂടി സമന്വയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. പിന്നെ വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയും. അതിൽ ഒരു സ്ട്രോങ് ആസ്പെക്ട് ഉണ്ട്, സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതിങ്ങനെ വെറുതെ ഒരു സാഹചര്യം ഒരുങ്ങിയെന്ന് മാത്രമല്ല, ജീവനും ബോധത്തിനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയെന്ന് മാത്രമല്ല, നേരെ മറിച്ച് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഇട്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചം ആദ്യം മുതൽ തന്നെ വന്നത്. അത് ബിഗ് ബാങ് ആണെങ്കിലും കൊള്ളാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ആരംഭമാണെങ്കിലും കൊള്ളാം. ഈ മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നതിന്, മനുഷ്യനെയും അവന്റെ ബോധത്തെയും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയോടുകൂടിയാണ് പ്രപഞ്ചം വന്നത് എന്ന് പറയും. അപ്പൊ ഇത് ശാസ്ത്ര ലോകത്തിൽ വിവാദം സൃഷ്ടിക്കുന്ന ഒരു ഒരു ചിന്തയാണ്. ഇതിനെക്കുറിച്ച് അടുത്ത കാലത്തായിട്ട് ഹോക്കിങ് പറയുന്നത് ഈ ആന്ത്രോപിക് പ്രിൻസിപ്പിളിൽ അദ്ദേഹം വലിയ അർത്ഥം കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഈ വിശ്വവിശാലത, ഇതിന്റെ സങ്കീർണത എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്, നമ്മുടെ ഈ മിൽക്കി വേ ക്ഷീരപഥം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ഒരു നക്ഷത്ര സമൂഹമാണ്. ആ നിസ്സാരമായ നക്ഷത്ര സമൂഹത്തിൽ നമ്മുടെ സൗരയൂഥം, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന ഒരു കൊച്ചു സൂര്യനാണ്. ആ കൊച്ചു സൂര്യനെ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ഒരു കൊച്ചു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ ആകത്തുകയിൽ നമ്മൾ നോക്കുമ്പം ഈ ഭൂമിയും അതിൽ ഉണ്ടായിരിക്കുന്ന ഈ മനുഷ്യനും അവൻ അവകാശപ്പെടുന്ന ഈ ബോധവും വലിയ സംഗതിയൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തെ പോലെ തന്നെ പ്രസിദ്ധരായ പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് അതാണ് മനുഷ്യന്റെ മഹത്വത്തിന്റെ കാരണം. കാരണം ഈ ഇത്രയും സങ്കീർണമായ ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു ബോധം മനുഷ്യനുണ്ടായി അവനെ സ്വയം നോക്കാനും പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിക്കാനും അതിന്റെ അർത്ഥമെന്താണെന്ന് ചിന്തിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ടായി. അത് മഹാത്ഭുതമാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഏതായാലും ഗണിതത്തിന്റെ അമൂർത്ത മേഖലകളിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നും, അദ്ദേഹം ലബോറട്ടറിയിൽ പോയി പരീക്ഷണം നടത്താറില്ല, അദ്ദേഹം ഈ കസേരയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു പക്ഷേ അടുത്ത കാലത്ത് ഒരു പടം കണ്ടു കാണും, ഈ സീറോ ഗ്രാവിറ്റി എന്താണെന്ന്, അതായത് ഭാരമില്ലായ്മ എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹം. സ്പേസ് ട്രാവലേഴ്സിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്, അവർ സ്പേസിലേക്ക് പോകുന്നതിന് മുൻപ് സീറോ ഗ്രാവിറ്റി അനുഭവിക്കാനുള്ള സിമുലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിമുലേറ്റർ, ഒരു പ്ലെയിനിൽ അദ്ദേഹം കയറിയിട്ട് ഇങ്ങനെ വായുവിൽ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടുകാണും. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു സൈദ്ധാന്തികമായ ചിന്ത മാത്രമല്ല, നേരിട്ട് ഗവേഷണം നടത്തിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഒരു വളരെ വളരെ ചെറിയ ഒരു കോണിൽ ഇത്രയും നിയമങ്ങൾ ഉണ്ട്, ഇത്രയും ഓർഡർ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ എന്ന്. ദൈവത്തെക്കുറിച്ച് പലയിടത്തും പറയുന്നു, ഈ പക്ഷെ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വളരെ വളരെ ബാലിശമാണെന്ന് നമുക്ക് തോന്നും. അത് പാശ്ചാത്യർക്കുണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പമാണ്. അതായത് ഈ യുക്തിയുടെ ഒരു ചെയിൻ, ആ യുക്തിയുടെ ചെയിനിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് അതിന്റെ ആദ്യ യുക്തിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവം, അങ്ങനെയുള്ള ഒരു ആ ദൈവത്തെയാണ് പിന്നെ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് തൽക്കാലം ഒരു കാര്യം മനസ്സിലാകാതെ വരുമ്പോൾ അവിടെ നമ്മുടെ ദൈവത്തെ സ്ഥാപിക്കുക. കാര്യം മനസ്സിലായി കഴിയുമ്പോൾ, ബൗദ്ധികമായിട്ട് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവിടെ ദൈവത്തെ നമ്മൾ നിഷ്കാസനം ചെയ്യുക, അതാണ് ഗോഡ് ഓഫ് ഗ്യാപ്സ്. അങ്ങനെയുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിന് ഉള്ളത്. അപ്പം ശാസ്ത്ര സത്യം ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു യുക്തിയുടെ ഒരു പേഴ്സണിഫിക്കേഷനായിട്ട് അദ്ദേഹം ദൈവത്തെ കാണുന്നത്. അത് നമുക്ക് പ്രയാസമുണ്ടാക്കും. കാരണം നമ്മുടെ ഭാരതത്തിലൊക്കെ ഈ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം വളരെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, വളരെ ആഴമായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഈ മഹാസമസ്യകളെക്കുറിച്ച് വളരെ അമൂർത്തമായ ഗണിതശാസ്ത്ര ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ കാണിച്ച കളിപ്പാട്ടങ്ങളുടെ ചിത്രവും നമ്മൾ കണ്ട വലയുടെ ചിത്രവുമൊക്കെയാണ്. അപ്പം ഇത് ഈ വേദശാസ്ത്രവുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു സംഗതിയാണ്. കാരണം ദൈവത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച്, ഈശ്വര സത്തയെക്കുറിച്ച് നേരിട്ട് ആർക്കും സംസാരിക്കാൻ സാധിക്കുകയില്ല. വളരെ പരോക്ഷമായിട്ട് സൂചനകൾ നൽകാം, അത് അലങ്കാര പ്രയോഗങ്ങളുണ്ട്, ഉപമകളും രൂപകവും അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിഷേധാത്മകമായ ഭാഷ ഉപയോഗിക്കാം, നേതി നേതി, ഇതാണോ ഇതല്ല, ഇതാണോ ഇതല്ല, ഇങ്ങനെ അനന്തമായിട്ട് നേതി എന്ന നിഷേധാത്മകമായ ഭാഷ നമ്മുടെ ശങ്കരാചാര്യൻ മറ്റും ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാം. മൂന്നാമതൊരു മാർഗമുണ്ട്, സമ്പൂർണമായ മൗനം, ഒരക്ഷരം പോലും ഇതേക്കുറിച്ച് മിണ്ടാതെ ഇരിക്കുക. അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട് നമ്മുടെ ഈ ലോകത്തിലുണ്ട്. ഇദ്ദേഹം സംസാരിക്കുന്നയാളാണ്, സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേക സ്പീച്ച് സിന്തസൈസർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നയാളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. പക്ഷെ ഒരു അക്ഷരം പോലും ഇതേക്കുറിച്ച് മിണ്ടാത്ത ആളുകളുണ്ട്. അത് അവരുടെ അമൂർത്തമായ ഗണിതത്തിലും മൗനത്തിലും ചില സമവാക്യങ്ങളിലും ഒക്കെ അവരത് ഒതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദ്രവ്യപ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മമായ തലങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ദ്രവ്യപ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മ തലങ്ങളിലും അതിബൃഹത്തായ തലങ്ങളിലും ഒരു അനുച്ഛരണീയതയുണ്ട്, ഒരു ഇന്നഫബിലിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ അലങ്കാരങ്ങൾ ഉപയോഗിച്ച് പറയാം, നിഷേധാത്മകമായ ഭാഷ ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ പൂർണ്ണമായ മൗനം ഉപയോഗിച്ച് പറയാം. പുരാതന ചിന്തകന്മാര് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, we know that God is, but not what He is. ദൈവം ഉണ്ട് എന്ന് പറയാം, പക്ഷേ എന്താണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് അതൊക്കെ ഉണ്ട് എന്ന് പറയാം, പക്ഷെ എന്താണ് എന്ന് വിശദമാക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴേ ശാസ്ത്രത്തിന് ഉള്ളത് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ സമ്മതിക്കുന്നു. അത് നമുക്ക് പലതരത്തിൽ അത് വ്യാഖ്യാനിക്കാം. അത് എങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതുപോലെയുള്ള ഈ സങ്കീർണമായ ചിന്തകൾ മറ്റ് വിജ്ഞാന ശാഖകളിലും ഉണ്ട്. ഏതാണ്ട് ഇതേ തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. ഇപ്പോ നമ്മൾ നോം ചോംസ്കിയുടെ വിഷയം എടുക്കുമ്പോഴും ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഭാഷാശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനല്ലായിരുന്നു. അപ്പം ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ഈ പ്രശ്നം വരുന്നുണ്ട്. നാളെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ വി എസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റിന്റെ ചിന്തയാണ്. ഇപ്പോ നമ്മുടെ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ച് അതിന്റെ സൂക്ഷ്മാവസ്ഥയെക്കുറിച്ചും ഒക്കെ സ്റ്റീഫൻ ഹോക്കിംഗ് ചിന്തിക്കുന്നെങ്കിൽ രാമചന്ദ്രനെ പോലെയുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾ ചിന്തിക്കുന്നത് ആന്തരിക പ്രപഞ്ചത്തെക്കുറിച്ചാണ്. അവിടെ വലിയ സമാനതയുണ്ട്. അതിന്റെ അതിരുകൾ എവിടെയാണ്, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, അതിന്റെ ഭാഷ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഇതാണ് ഈ വിവിധ വിജ്ഞാന ശാഖകൾ തമ്മിലുള്ള ബന്ധം. ഇതാണ് ഈ ബന്ധം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ കണ്ടെത്തിയാൽ തീർച്ചയായും നമുക്കൊരു ഒരു പുതിയ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ദിഗ്ബോധം നമുക്ക് ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിന് അത് ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടുകൂടിയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്പം അമൂർത്തമായിട്ട് തോന്നാം, അതിൽ നിങ്ങൾ ക്ഷമിക്കണം. ശ്രദ്ധയോടുകൂടി ഇത് കേട്ടിരുന്ന നിങ്ങളോടെല്ലാവരോടും നന്ദി അറിയിക്കുന്നു.